2024 ഒക്ടോബർ 28 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ മാർട്ടിനിൽ നിന്ന്. കേസ് അന്വേഷണം ഒരാണ്ട് പിന്നിടുമ്പോഴും സംശയങ്ങൾ ബാക്കി. പിന്നീട് എന്തായി പങ്ക്തിയിൽ നിന്ന് ടി വിഷ്ണു ദാമോദർ എഴുതുന്നു. കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ നാളെ ഒരാണ്ട് തികയും. 12 കാരിയടക്കം 8 പേരുടെ ജീവനെടുത്ത അതിദാരുണ സംഭവത്തെക്കുറിച്ച് മലയാളികൾക്ക് നെഞ്ചുലയാതെ എങ്ങനെ ഓർക്കാനാകും? തൃക്കാക്കര ജില്ലാ ജയിലിൽ കഴിയുന്ന ഏക പ്രതി തന്മനം ചില വന്നൂർ വേലിക്കകത്ത് വീട്ടിൽ ഡൊമിനിക് മാർട്ടിൻ കേസ് സ്വയം വാദിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ബാഹ്യപ്രേരണയിലടക്കം അന്വേഷണം തുടരുന്നുണ്ടെന്ന് ഇപ്പോഴും പോലീസ് ആവർത്തിക്കുന്നു. എന്നാൽ അന്വേഷണമെല്ലാം ഏതാണ്ട് പൂട്ടിക്കിട്ടിയ സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 29 രാവിലെ 9:30 യാഹോവ സാക്ഷികളുടെ മേഖലാ കൺവെൻഷൻ നടന്ന കളമശ്ശേരി സാന്ദ്ര കൺവെൻഷൻ സെന്ററിൽ ആദ്യ സ്ഫോടനമുണ്ടായത്. തുടർച്ചയായി 2 സ്ഫോടനങ്ങൾ കൂടിയായി ഭീകര ആക്രമണം ആണെന്ന സംശയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ജാഗ്രതയിലാക്കി. ഗുരുതരമായി പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 3 പേരുൾപ്പെടെ 8 പേര് മരണം കേരളത്തിന്റെ ഉള്ളുപൊളിച്ചു. തൊടുപുഴ സ്വദേശിനി കുമാരി പുഷ്പൻ, കുറുപ്പമ്പടി സ്വദേശിനി ലയോണ, മലയാറ്റൂർ സ്വദേശിനി ലിപ്ന, ലിപ്നയുടെ മാതാവ് സാലി, സഹോദരൻ പ്രവീൺ, ആലുവ മുട്ടം സ്വദേശി മോളി ജോയി, തൊടുപുഴ സ്വദേശി കെ ജോൺ, ഇടുക്കി സ്വദേശി ലില്ലി ജോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ ആദ്യം 3 പേരാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ് ഐസിയുയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 5 പേർ പിന്നീട് വിവിധ ദിവസങ്ങളിലായി മരണത്തിന് കീഴടങ്ങി. സ്ഫോടനം നടന്ന സമയം 2000-ൽ അധികം പേർ ഹാളിലുണ്ടായിരുന്നു. 2 മാസം മുൻപേ സ്ഫോടനത്തിനായി മാർട്ടിൻ തയ്യാറെടുപ്പുകൾ നടത്തി. യഹോവയുടെ സാക്ഷികൾ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും തന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിലുമാണ് മാർട്ടിനെ കൊടും പാതകത്തിന് പ്രേരിപ്പിച്ചത്. പകയിൽ പൊട്ടിത്തെറി. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കെ കേരളവും ജാഗ്രതയിലായിരുന്ന സമയം രാവിലെ 9:00 കഥയാകെ മാറി. കളമശ്ശേരിയിലെ സാന്ദ്ര കൺവെൻഷൻ സെന്ററിലെ ഉഗ്ര സ്ഫോടനം കേരളത്തെ ഞെട്ടിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും കളമശ്ശേരിയിലേക്ക് പറന്നെത്തി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നാട്ടുകാരും കൺവെൻഷനിൽ പങ്കെടുത്തവരും അമ്പരപ്പിൽ. നടന്നത് IED സ്ഫോടനമെന്ന് ബോംബ് സ്ക്വാഡ് കണ്ടെത്തി. ആരാണ് പിന്നിലെന്നതിൽ ആശങ്ക പല സംശയങ്ങൾക്കും വഴി തുറന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് പ്രതി മാർട്ടിൻ രംഗത്ത് വന്നത്. പിന്നാലെ കൊടകര പോലീസിൽ കീഴടങ്ങി. മണിക്കൂർ നീണ്ട നടപടികൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ്. സഭ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും തിരുത്തിയില്ലെന്ന് കാട്ടിയാണ് റിമോട്ട് കൺട്രോളിൽ IED ബോംബ് സ്ഫോടനം നടത്തിയതെന്ന് മാർട്ടിൻ വെളിപ്പെടുത്തി. ഇന്റർനെറ്റിൽ നോക്കി തമ്മനത്തെ സ്വന്തം വീട്ടിൽ വെച്ച് ബോംബ് നിർമ്മിക്കുകയായിരുന്നു. സംഭവ ദിവസം രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ മാർട്ടിൻ കൺവെൻഷൻ സെന്ററിൽ 4 ഇടത്തായാണ് ബോംബുകൾ സ്ഥാപിച്ചത്. പെട്രോളും വെടിമരുന്നും ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. പ്രാർത്ഥനാ സദസ്സിൽ ഡൊമിനിക്കിന്റെ ഭാര്യ, മാതാവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും കൃത്യത്തിൽ നിന്ന് ഇയാൾ പിന്മാറിയില്ല. കേന്ദ്ര അന്വേഷണം ഇരുട്ടിലായി. ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ഡൊമിനിക്കിന്റെ ബന്ധങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണം എങ്ങും എത്തിയില്ല. ബോംബ് നിർമ്മിക്കാനും സ്ഫോടനം നടത്താനും വിദേശത്ത് വെച്ച് പരിശീലനമോ ഒത്താശയോ ലഭിച്ചിരുന്നോ എന്നാണ് അന്വേഷിച്ചത്. യഹോവയുടെ സാക്ഷികളുടെ നേതൃത്വവുമായി വിയോജിച്ചാണ് സ്ഫോടനമെന്നാണ് പ്രതി പറയുന്നതെങ്കിലും ബാഹ്യ പ്രേരണ ഉണ്ടോ എന്നത് കേന്ദ്രീകരിച്ചായിരുന്നു വിവരശേഖരണമല്ല. സ്ഫോടനം നടത്തിയ ശേഷം സ്ഥലം വിട്ട ഡൊമിനിക് മാർട്ടിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചെങ്കിലും ഇയാൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന നിഗമനത്തിൽ എത്തിയെന്നാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച 3578 പേജുള്ള കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. എന്നാൽ ഈ സാധ്യത പൂർണ്ണമായി തള്ളുകയും ചെയ്തിട്ടില്ല. 2APA സ്ഫോടക വസ്തു നിരോധന നിയമം IPC വകുപ്പുകളാണ് മാർട്ടിനെതിരെ ചുമത്തിയിട്ടുള്ളത്. വിചാരണ വൈകാതെ തുടങ്ങും പോലീസ് കണ്ടെത്തലുകൾ. ബോംബ് നിർമ്മാണം യൂട്യൂബിലൂടെ പഠിച്ചു. ബോംബ് നിർമ്മിച്ചത് സ്ഫോടനത്തിന്റെ തലേന്ന്. പുലർച്ചെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ 7:30 കൺവെൻഷൻ സെന്ററിൽ കസേരകൾക്കിടയിലാണ് ബോംബ് വെച്ചത്. ആഘാതം കൂടാൻ പെട്രോൾ ക്യാനും ഒപ്പം വെച്ചു. സ്വയം വാദിക്കാൻ മാർട്ടിൻ. തൃക്കാക്കര ജില്ലാ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന പ്രതി ഡൊമിനിക്ക് മാർട്ടിൻ കൂടുതലും പുസ്തക വായനയ്ക്കാണ് സമയം നീക്കിവെക്കുന്നത്. ആരോടും കാര്യമായി സംസാരിക്കാറില്ലെന്നാണ് ജയിൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം. തനിക്ക് എതിരായ കേസ് സ്വയം വാദിക്കുമെന്നും മാർട്ടിൻ ജില്ലാ കോടതിയെ നേരത്തെ